SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം, ശ്രീ പ്രതാപ് ലക്ഷ്മണൻ. ഓസ്ട്രേലിയയിൽ പൌരത്വ നിയമം ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നീക്കം ഇപ്പോൾ താൽക്കാലികമായെങ്കിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. മുൻപ് നമ്മൾ നൽകിയിട്ടുള്ള വിശദാംശങ്ങളാണെങ്കിൽ പോലും എന്തായിരുന്നു സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച മാറ്റങ്ങൾ എന്ന കാര്യം ഇപ്പോൾ പരിപാടി കേൾക്കുന്ന ഒരുപക്ഷെ പുതുതായി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം ആദ്യം തന്നെ.
നമസ്കാരം ഡിജോ. നിലവിൽ ഓസ്ട്രേലിയയിലെ പൗരത്വം ലഭിക്കുന്നതിന് ഓസ്ട്രേലിയയിൽ എത്തപ്പെട്ടിട്ടുള്ള ഏതൊരു വിദേശിക്കും 3 വർഷം താൽക്കാലിക താമസവും തുടർന്ന് 1 വർഷം സ്ഥിര താമസവും പെർമനന്റ് റെസിഡൻഷിപ്പ് വിസയും ഉണ്ടാവുകയും ഓസ്ട്രേലിയയിൽ താമസം ആ കാലയളവിനുള്ളിൽ താമസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ പൗരത്വത്തിന് അർഹതയുണ്ട്. എന്നാൽ 2017 ഏപ്രിൽ 20 സർക്കാർ പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശത്തെ തുടർന്ന് വിദേശികളായി ഓസ്ട്രേലിയയിൽ എത്തുന്നവർക്ക് പൗരത്വം ലഭിക്കണമെങ്കിൽ ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡന്റ് അഥവാ സ്ഥിര താമസാവകാശം ലഭിച്ച 4 വർഷത്തിന് ശേഷം മാത്രമേ അർഹതയുണ്ടാകുമായിരുന്നുള്ളൂ. ആ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് സെനറ്റിന്റെ തീരുമാനത്തിലൂടെ ഇല്ലാതാവുന്നത്. രണ്ടാമത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റുമായിട്ടും ഉണ്ടായിട്ടുള്ള മാറ്റമാണ്. നിലവിൽ ഒരാൾക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിക്കുന്നതിന് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് അഥവാ അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭാഷാ പരിജ്ഞാനം മാത്രം മതിയാകുമെന്നിരിക്കെ ഈ ഗവൺമെന്റ് ഇക്കഴിഞ്ഞ 20 ഏപ്രിൽ പുതുതായി ഒരാൾക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവർക്ക് കോമ്പീറ്റന്റ് ലെവൽ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിബന്ധന കൊണ്ടുവരാൻ ശ്രമിച്ചു. അതും പുതിയ നിയമം പാസ്സാകാത്തതോടുകൂടി ഇല്ലാതാവുകയാണ്. ഇതാണ് പ്രധാനമായിട്ടും ഉള്ള 2 നിർദ്ദേശങ്ങൾ ഓസ്ട്രേലിയൻ സർക്കാർ കൊണ്ടുവന്നതും ഒട്ടേറെ വിദേശികൾക്ക് പൗരത്വം ലഭിക്കുന്നതിന് എതിരാകാൻ സാധ്യതയുണ്ടാകുമായിരുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അസാധുവായത്.
ഓക്കെ, ഇപ്പോൾ 20 ഏപ്രിൽ പുതിയ നിയമം കൊണ്ടുവരുന്നു പ്രഖ്യാപിച്ചത്. അതിനുശേഷമുള്ള എല്ലാ അപേക്ഷകളും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുശേഷം ഒരുപാട് പേർ അപേക്ഷ നൽകിയിട്ടുണ്ടല്ലോ. ആ അപേക്ഷകൾ സർക്കാർ കുടിയേറ്റക്കാര്യ വകുപ്പ് പരിഗണിച്ച് തുടങ്ങിയിരുന്നു. അതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടോ?
ഇതിന്റെ ഒരു മുൻകാല ചരിത്രവും കൂടി പറഞ്ഞു പോയാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 13 സെപ്റ്റംബർ ഓസ്ട്രേലിയൻ സെനറ്റ് ഈ പ്രസ്തുത നിയമം സിറ്റിസൺഷിപ്പ് ബില്ല് പരിഗണനാ വിഷയങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രമേയം പാസാക്കിയിരുന്നു ഓസ്ട്രേലിയൻ സെനറ്റ്. അതായത് 18 ജൂലൈ സെനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച മാറ്റങ്ങളോടുകൂടി ഈ ബിൽ പാസാക്കുവാൻ ഓസ്ട്രേലിയൻ പാർലമെന്റിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയൻ സെനറ്റിന്റെ പരിഗണനാ വിഷയങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രമേയമായിരുന്നു അത് അംഗീകരിക്കപ്പെട്ടത്. അതനുസരിച്ച് ഇക്കഴിഞ്ഞ 18 ജൂലൈ ആ സെനറ്റ് കമ്മിറ്റി നൽകിയ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പീറ്റൻസി റിക്വയർമെന്റിന്റെ ലെവൽ താഴ്ത്തുവാനുള്ളതും ഒപ്പം സിറ്റിസൺഷിപ്പ് ടെസ്റ്റിന് 3 പ്രാവശ്യം പരാജയപ്പെട്ടാൽ തുടർന്ന് 2 വർഷത്തേക്ക് അങ്ങനെയുള്ള ഒരു അപേക്ഷകന് വീണ്ടും അപേക്ഷിക്കുവാൻ കഴിയുകയില്ലേ എന്നുള്ള നിയമം മാറ്റണമെന്നും ഒപ്പം 2017 ഏപ്രിൽ 20 ശേഷം നൽകിയിട്ടുള്ള അപേക്ഷകൾ തീരുമാനമെടുക്കുന്നത് പുതിയ നിയമം വന്നതിന് ശേഷം മാത്രം മതി എന്നുള്ള ഗവൺമെന്റിന്റെ നിഷേധാത്മകമായിട്ടുള്ള ആ നിലപാട് മാറ്റിക്കൊണ്ട് എന്നു മുതലാണോ പുതിയ നിയമം വരുന്നത് അന്നു മുതലുള്ള അപേക്ഷകൾക്ക് മാത്രമേ പുതിയ നിയമം ബാധകമാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം ആ സെനറ്റ് കമ്മിറ്റി വയ്ക്കുകയുണ്ടായി. ഈ 3 നിർദ്ദേശങ്ങളും അപ്പടി അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ മാത്രമേ ഈ നിയമം പാസ്സാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് 18 ജൂലൈ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ സർക്കാരിന്റെ പിടിവാശി മൂലം ഈ 3 നിർദ്ദേശങ്ങളും അംഗീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിയമം സെനറ്റിന്റെ പരിഗണനാ വിഷയങ്ങളിൽ നിന്ന് പുറത്തു പോവുകയും അത് നിയമം അല്ലാതാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം തുടർന്നുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ 20 ജൂലൈക്ക് ശേഷവും സിറ്റിസൺ ഓസ്ട്രേലിയൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷ നൽകിയവർക്ക് നൽകിയ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് അങ്ങനെയുള്ള അപേക്ഷകൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിലവിലിരിക്കുന്ന ഓസ്ട്രേലിയൻ പൗരത്വ നിയമം അനുസരിച്ച് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ആക്ടും റെഗുലേഷൻ അനുസരിച്ചും തന്നെ അത് പ്രോസസ് ചെയ്യുമെന്നും പുതിയ നിയമം വന്നതിന് ശേഷം നൽകുന്ന അപേക്ഷകൾക്ക് മാത്രമേ അത്തരത്തിൽ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ എന്നും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം 20 ശേഷം നൽകിയ അപേക്ഷകളും ഇന്നേ വരെ നൽകിയിട്ടുള്ള എല്ലാ അപേക്ഷകളും ഇന്നിപ്പോൾ ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്ന ഓസ്ട്രേലിയൻ പൗരത്വ നിയമം അനുസരിച്ച് തന്നെ പ്രോസസ് ചെയ്യപ്പെടും.
ഓക്കെ, അതായത് സർക്കാർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്നുകൂടി എടുത്ത് ചോദിക്കുകയാണ്. സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് ഏപ്രിൽ 20 ശേഷമുള്ള എല്ലാ അപേക്ഷകളും പുതിയതായി കൊണ്ടുവരുന്ന നിയമത്തിൽ, അതായത് ഒരുപക്ഷെ ഇംഗ്ലീഷിന് ILTS 6 തുല്യമായിട്ടുള്ള ഭാഷാ പരിജ്ഞാനം വേണം, 4 PR കിട്ടിയായിരിക്കണം എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പാസ്സാക്കുക എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിയമം ലാപ്സായ സാഹചര്യത്തിൽ ഇതുവരെ ലഭിച്ച അപേക്ഷകളും ഇപ്പോൾ ലഭിക്കുന്ന അപേക്ഷകളും എല്ലാം, അതായത് ഒരാൾ ഇന്ന് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ പോലും അതെല്ലാം പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അതായത് PR ലഭിച്ച 1 മാത്രം മതി, ഇംഗ്ലീഷിന് അടിസ്ഥാന പരിജ്ഞാനം മാത്രം മതി, അങ്ങനെയുള്ള പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുമെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്.
നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെയായിരിക്കും ഇപ്പോൾ ലഭിക്കുന്ന എല്ലാ അപേക്ഷകളും പരിഗണിക്കുക എന്നാണ് ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓസ്ട്രേലിയൻ സർക്കാരും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷനും ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഉറപ്പുകളിൽ നിന്ന് ഈ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ വ്യതിചലിക്കുകയാണോ ഇല്ലയോ എന്നറിയാൻ ഒരുപക്ഷെ നമുക്ക് ബില്ല് പുതിയതായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന, ഇതിന് പകരമായി അവതരിപ്പിക്കപ്പെടുന്ന ബില്ല് വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും.
ഓക്കെ, എത്രത്തോളം അപേക്ഷകൾ ഇത്തരത്തിൽ ഈ ഒരു ഏപ്രിൽ 20 ശേഷം അപേക്ഷിച്ച് പരിഗണിക്കപ്പെടാതെ കിടപ്പുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കണക്കുകൾ സർക്കാർ
പുറത്തുവിട്ടിട്ടുണ്ടോ? 2017 ഏപ്രിൽ മാസം 20 2017 ജൂലൈ മാസം 16 ഇടയിൽ മാത്രം ഏതാണ്ട് 47,328 അപേക്ഷകൾ. ഈ ഗവൺമെന്റ് പുതുതായിട്ടുള്ള മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഏതാണ്ട് 3 47,328 അപേക്ഷകളാണ് ലഭിച്ചത്. അതിൽ 25,788 അപേക്ഷകർക്ക് ഒരുപക്ഷെ ഗവൺമെന്റ് അന്ന് പ്രഖ്യാപിച്ച മാറ്റങ്ങൾ നടപ്പിലാകുമായിരുന്നുവെങ്കിൽ യോഗ്യത ഉണ്ടാകുമായിരുന്നില്ല. 25,788 ഏതാണ്ട് 54% ആളുകൾക്ക് യോഗ്യതകൾ ഇല്ലാതാകുമായിരുന്നു.
അതായത് ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച നിയമം നടപ്പായിരുന്നെങ്കിൽ അവർക്ക് പൊരുത്തം കിട്ടില്ലായിരുന്നു.
തീർച്ചയായിട്ടും ഏതാണ്ട് 54% ആളുകൾ ഓസ്ട്രേലിയൻ പൗരത്വത്തിന് അർഹത ഇല്ലാത്തവരായി മാറുമായിരുന്നു. പക്ഷേ സെനറ്റിൽ ഈ നിയമം ലാപ്സ് ആയതോടുകൂടി അത്തരത്തിലുള്ള നിബന്ധനകള് ഈ അപേക്ഷകർക്ക് ബാധകമല്ല. നിലവിലുള്ള നിയമമനുസരിച്ച് തന്നെ പുതിയ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് അവർക്ക് അർഹതയുണ്ടായിരിക്കും.
ഓക്കെ, അതായത് ഒരു കാര്യം കൂടി ഒരുപക്ഷെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ, പൗരത്വം ലഭിക്കാൻ അർഹതയുള്ള, അതായത് PR ലഭിച്ച 1 കഴിയുകയും മറ്റെല്ലാ നിബന്ധനകളും പാലിക്കുന്ന, പഴയ നിയമപ്രകാരം പാലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ എത്രയും വേഗം അപേക്ഷിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. കാരണം വീണ്ടും ഒരിക്കൽ കൂടി സർക്കാർ ബില്ല് കൊണ്ടുവന്ന് പാസ്സായി കഴിഞ്ഞാൽ നിയമം മാറും, പാസ്സാവുകയാണെങ്കിൽ. അപ്പോൾ അതിനു മുമ്പ് അപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ?
തീർച്ചയായിട്ടും നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർ എത്രയും വേഗം പുതിയതായിട്ടുള്ള ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പിന്റെ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ഒരുപക്ഷെ ഒരു പുതിയ ബില്ല് വരികയാണെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതുതായിട്ട് വരാൻ പോകുന്നതെന്ന് നമുക്കിപ്പോ പ്രവചിക്കുവാൻ കഴിയില്ല.
ഓക്കെ, അവസാനം ഒരു കാര്യം കൂടെ, ഇപ്പോൾ സർക്കാർ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ലാപ്സ് ആയെങ്കിൽ പോലും വീണ്ടും ഈ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എങ്കിൽ പോലും സർക്കാർ സൂചിപ്പിക്കുന്നത് ചെറിയ ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം സംബന്ധിച്ച് കുറച്ച് റിലാക്സേഷൻ, ഇളവ് നൽകും എന്ന രീതിയിൽ സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സൂചനകളാണ് ഇതുവരെ സർക്കാർ നൽകിയിരിക്കുന്നത് ഇനി നിയമം കൊണ്ടുവരുമ്പോൾ മാറ്റം വരുത്താനായി?
തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സെനറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ, പ്രധാനപ്പെട്ട 3 റെക്കമെൻഡേഷനുകളിൽ ഒന്നാണ് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിലുള്ള അതിന്റെ നിലവാരം. നിലവിൽ ഇപ്പോൾ ഗവൺമെന്റ് നിർദ്ദേശിച്ച കോമ്പീറ്റന്റ് ലെവലിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിശ്ചയമായിട്ടും സർക്കാർ അതിന് നിർബന്ധിതമാകും. സർക്കാർ അത്തരത്തിൽ നിലവിലുള്ള ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റോ അതിനേക്കാൾ ഒരല്പം കൂടി ഉയർന്ന തലത്തിലോട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കണ്ടീഷനും ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. നിശ്ചയമായ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ലാപ്സായ ബില്ലിൽ ഗവൺമെന്റ് നിർദ്ദേശിച്ച കോമ്പീറ്റന്റ് ലെവൽ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് എന്തായാലും പുതിയ ബില്ലിൽ വരികയില്ല എന്ന പരക്കെ പ്രതീക്ഷിക്കപ്പെടുകയാണ്. പിന്നെ രണ്ട്, അപേക്ഷകർക്ക് എത്ര തവണ സിറ്റിസൺഷിപ്പ് ടെസ്റ്റിന് എഴുതാം അല്ലെങ്കിൽ അത് ആ ടെസ്റ്റിന് അപ്പിയർ ചെയ്യാം എന്നുള്ളതിന് മുമ്പ് സർക്കാർ കൊണ്ടുവരുവാൻ നിശ്ചയിച്ചിരുന്ന 3 തവണ എന്നുള്ള ആ ഒരു നിബന്ധന തീർച്ചയായിട്ടും അത് മാറ്റപ്പെടുകയും അങ്ങനെ 3 തവണ അപേക്ഷിച്ച് പരാജയപ്പെട്ടവർക്ക് തുടർന്ന് 2 വർഷക്കാലത്തേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ആ നിബന്ധനയും മാറ്റപ്പെടും. ഒപ്പം ഒരുപക്ഷെ 3 പ്രാവശ്യം തുടർച്ചയായി പരാജയപ്പെട്ടവർ തുടർന്നുള്ള ടെസ്റ്റ് എഴുതുന്നതിന് ഒരുപക്ഷെ ഫീസ് അടയ്ക്കേണ്ടി വന്നേക്കാം. അത് മാത്രമാണ് കഴിഞ്ഞ ബില്ലിന്മേൽ ആ സെനറ്റ് കമ്മിറ്റി നൽകിയ ഒരു പ്രധാന നിർദ്ദേശം. മറ്റൊന്ന്, ഒരു കാരണവശാലും പുതുതായി വരുന്ന നിയമത്തിന് ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്ട്, അതായത് പിന്നോട്ടുള്ള ഒരു ദിവസം വെച്ചുകൊണ്ടുള്ള ഒരു കാലയളവ് ആ നിയമത്തിന് ഉണ്ടാവുകയില്ല. പുതുതായി വരുന്ന നിയമം ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കുന്ന ദിവസം മുതൽ മാത്രമായിരിക്കും ഫലത്തിൽ വരിക.
തീർച്ചയായും നന്ദി ശ്രീ പ്രതാപ് ലക്ഷ്മണൻ ഇത്രയധികം കാര്യങ്ങൾ ഈ പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് വിശദീകരിച്ചതിന്.
നന്ദി ഡിജു.
SBS മലയാളം പ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും. പരിപാടി കേൾക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. റേഡിയോയിലും ഡിജിറ്റൽ ടിവിയിലും ഇന്റർനെറ്റിലും SBS റേഡിയോ ആപ്പിലും കേൾക്കാം. ഇത് SBS മലയാളം.